ഓം ശാന്തി. ഇന്നത്തെ ഈ കലിയുഗ ഘോര അന്ധകാരത്തിൽ ഒന്ന് ചുറ്റിലും കണ്ണോടിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, അസത്യം നിഴൽ വിരിച്ചിരിക്കുകയാണ്. ഓരോ മനുഷ്യരുടെ മനസ്സിലും അസത്യമാണ് കുടികൊള്ളുന്നത്. എന്നാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സത്യമാണ്. മറ്റുള്ളവരിൽ നിന്നും സത്യം നമ്മൾ ആഗ്രഹിക്കുന്നു, സത്യമായ പെരുമാറ്റം ആഗ്രഹിക്കുന്നു. എന്നാൽ ചുറ്റിലും കണ്ണോടിക്കുമ്പോൾ അസത്യത്തിന് തിളക്കം കൂടുതലാണ്, സത്യത്തിന് മൂല്യം കുറവാണ്. അതായത് ശുദ്ധമായ സ്വർണത്തിന് തിളക്കം കുറവാണ്, എന്നാൽ അശുദ്ധമായ സ്വർണത്തിന് തിളക്കം വളരെ കൂടുതലായി നമുക്ക് തോന്നും. അതുപോലെ നമ്മളെല്ലാവരും ഇന്ന് ഈ കലിയുഗത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യമുണ്ടെങ്കിൽ വിജയം ഉണ്ടാവില്ല, കുറച്ചൊക്കെ അസത്യം പാലിച്ചെങ്കിലേ വിജയം കൈവരിക്കാൻ സാധിക്കൂ എന്നൊരു വിശ്വാസത്തിലേക്ക് മനുഷ്യരങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ നാട് സത്യത്തിൽ അധിഷ്ഠിതമായ എല്ലാ നിയമങ്ങളും ആദർശങ്ങളും പാലിച്ചുകൊണ്ടുവരുന്ന അങ്ങനെയൊരു സമ്പ്രദായമാണ് നമുക്കുള്ളത്. സത്യവാന്മാരായ മഹാത്മാക്കളും ഋഷിമുനികളും എല്ലാവരും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. സത്യത്തിന്റെ അടിസ്ഥാനം ഉള്ളതുകൊണ്ട് തന്നെയല്ലേ ഈ ലോകം ഇപ്പോഴും നിലനിൽക്കുന്നത് തന്നെ. ഇതെല്ലാം നമുക്കറിയാം. ഈശ്വരൻ സത്യമാണ്, നമ്മൾ സത്യം ശിവം സുന്ദരം എന്ന് പറയാറുണ്ട്. സത്യമേവ ജയതേ, ഇതും നമ്മളുടെ നാട്ടിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ചൊല്ലാണ്. സത്യത്തിന്റെ തോണി ആടുമൂലയും പക്ഷെ ഒരിക്കലും മുങ്ങില്ല. സത്യമുള്ളിടത്ത് എപ്പോഴും ആനന്ദമുണ്ടായിരിക്കും. ഇതെല്ലാം ചൊല്ലുകളായി നമ്മൾ പറയുന്നു. എന്തേ നമ്മുടെ കർമ്മത്തിൽ അത് കൊണ്ടുവരാൻ താമസം? ഇതിന്റെ എല്ലാം കാരണം നമ്മൾ സത്യം ഇഷ്ടപ്പെടുന്നു, എന്നാൽ നമ്മൾ ഭയപ്പെടുന്നു. സത്യം നിറഞ്ഞ ജീവിതത്തിലൂടെ നമുക്കിവിടെ എന്ത് നേടാൻ സാധിക്കും? ഒരു ബിസിനസ്സുകാരൻ വിചാരിക്കുന്നു, ബിസിനസ് സത്യസന്ധതയോടുകൂടി ചെയ്താൽ അതിന് വിജയം ഉണ്ടായിരിക്കില്ല. ഒരു വക്കീല് വിചാരിക്കുന്നു, ഞാൻ അസത്യം പറയാതെ എങ്ങനെ കേസ് ജയിക്കും? ഇങ്ങനെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും സത്യത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിനോട് നമുക്ക് സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഉൾ മനസ്സ് ഇഷ്ടപ്പെടുന്നത് സത്യമാണ്. അപ്പൊ എന്താണ് ഈ സത്യം? സത്യം എന്ന് വെച്ചാൽ ഒരു സാധനം, അത് എന്താണോ അതെങ്ങനെയുള്ളതാണോ അതിനെ സ്പഷ്ടമായി അതേ രീതിയിൽ തിരിച്ചറിയുക, എന്നിട്ട് അതിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ വ്യവഹാരത്തിൽ കൊണ്ടുവരിക. അത് തിരിച്ചറിയാത്തതിനാലാണ്, അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയാൻ ശ്രമിക്കാത്തതിനാലാണ് നമ്മൾ അതിനെ ഭയന്ന് പിന്തിരിഞ്ഞോടുന്നത്. നമുക്കറിയാം, സത്യം ഒളിപ്പിക്കാൻ അസത്യം പറയാൻ നമ്മൾ എന്തുകൊണ്ടാണ് നിർബന്ധിതരാകുന്നത്? ഒരു കൊച്ചുകുട്ടി തന്റെ വീട്ടിലെ പൂച്ചട്ടി ഉടച്ചു. അമ്മ ഓടി വന്ന് ചോദിക്കണം, മകനെ നീ എന്തായി ചെയ്തത്? ഉടനെ കുട്ടി കള്ളം പറയും. കാരണം കുട്ടിക്കറിയാം അമ്മ വഴക്ക് പറയും. അപ്പൊ അമ്മ വഴക്ക് പറയും എന്ന് ഭയപ്പെട്ട് കുട്ടി അസത്യം പറഞ്ഞു. അതുപോലെ ചിലർ വിചാരിക്കുന്നു, ദേഷ്യപ്പെട്ടാലേ കാര്യം നടക്കും, എങ്കിലേ അവർ സത്യം പറയും. എന്നാൽ വളരെ സ്നേഹസമ്പന്നമായ പെരുമാറ്റത്തിലൂടെയും നമുക്ക് സത്യം പറയിക്കാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ ലോകത്തിൽ അസത്യം പറയാനും ചില കാരണങ്ങളുണ്ട്. ചിലർ അലസത കാരണം കാര്യങ്ങൾ പൂർത്തിയാക്കാതെ അതിനൊരു കള്ളം പറയും. ചിലര് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കള്ളം പറയും. ചിലര് മറ്റുള്ളവരിൽ നിന്ന് പല കാര്യങ്ങൾ നേടാൻ വേണ്ടി, അതായത് ലോകത്തിന്റെ സിദ്ധാന്തമേ ഇതാണ്, എനിക്കുള്ളതെല്ലാം നിന്റെ, അങ്ങനെ എല്ലാം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ജീവിക്കുക എന്നതാണ് നമ്മൾ ഏവരും ആഗ്രഹിക്കുന്ന സിദ്ധാന്തം. എന്നാൽ ഇന്ന് നടക്കുന്നത് എന്റേതും എന്റെ, നിന്റേതും എന്റെ. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ അസത്യമാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അസത്യത്തിന്റെ ആ സ്വാർത്ഥ താല്പര്യങ്ങളുടെ ജീവിത മാർഗത്തിലൂടെ പോകുന്ന വളരെയധികം പേരെ നമ്മൾ ചുറ്റിലും കാണുന്നു. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ കൂടെ ഞാൻ എങ്ങനെ സത്യമായി പോകും? ഇങ്ങനെയുള്ളൊരു ചിന്താഗതി നമ്മളെ അസത്യത്തിലേക്ക് കൊടുക്കുന്നു. എന്നാൽ സത്യം എത്ര വലിയ ശക്തിയാണ്! ഏറ്റവും മഹാൻ ശക്തിയാണ് സത്യം. സത്യം തീർച്ചയായും നമ്മളുടെ മനസ്സിനെ ശുദ്ധമാക്കുന്നു. സത്യം നമ്മളുടെ മനസ്സിനെ സുന്ദരമാക്കുന്നു, ധൈര്യമുള്ളതാക്കി മാറ്റുന്നു. സത്യവാനായ ഒരാൾക്ക് എപ്പോഴും ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. സത്യവാനായ ഒരാൾ നിർഭയനായിരിക്കും. അവക്കെന്തും തുറന്നു പറയാൻ മടിയുണ്ടായിരിക്കില്ല. അതുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞാൽ എന്താ, ഭയപ്പെടണ്ട. ഏത് സാഹചര്യത്തിലും ഭയപ്പെടാതെ സത്യം തുറന്നു പറയാനുള്ള ഒരു ശീലം നമ്മുടെ ഉള്ളിൽ വളർത്തണം. എന്തായാലും നമുക്ക് സത്യം കൊണ്ടുവരണ്ടേ? നമ്മുടെ നാട്ടിലും നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ ബന്ധുമിത്രാദികളുടെ ഇടയിലും ഒരു കാര്യം നമ്മൾ ഓർമ്മ വയ്ക്കണം. ഞാൻ എത്രത്തോളം എന്റെ ഉള്ളിൽ സത്യം കൊണ്ടുവരുന്നോ അതിനനുസരിച്ച് ആ സത്യം മറ്റുള്ളവരും പാലിക്കും. അസത്യം പാലിക്കും തോറും മറ്റുള്ളവരും അത് കണ്ട് അസത്യമേ പാലിക്കൂ. അപ്പൊ എന്റെ ഉള്ളിൽ സത്യത്തിന്റെ ശക്തി വളരണം. അതിനുവേണ്ടി ഞാൻ സത്യമേ പറയൂ എന്ന ദൃഢസങ്കല്പം എടുക്കണം. പിന്നെ നിങ്ങൾ നോക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ ഉയർച്ചയുണ്ടാകുന്നു, എത്ര സഫലതയുണ്ടാകുന്നു. സത്യത്തിനേ വിജയമുള്ളൂ, അത് ഉറപ്പിക്കൂ മനസ്സിൽ. അസത്യത്തിന് വിജയം ഉണ്ടാകുമായിരിക്കാം, പക്ഷെ താൽക്കാലികമാണ്. ഒരു ഉദാഹരണമായിട്ട്, ഒരു കൊച്ചുകുഞ്ഞ് വീട്ടിലെ ഒരു കൊച്ചുകുഞ്ഞ് ആ കൊച്ചുകുഞ്ഞ് വീട്ടിൽ അലമാരി തുറന്നു കിടക്കുന്നത് കണ്ടു. അവിടെ കുറച്ച് ആ അലമാരിയിൽ നിന്നും കുറച്ച് വില പിടിച്ച മുത്തുകൾ ചിതറിക്കിടക്കുന്നതായിട്ട് ആ കുഞ്ഞ് കാണുകയാണ്. അതിനടുത്തൊരു ഡബ്ബി ഉണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞെന്ത് ചെയ്തു, ആ ഡബ്ബിയിൽ ആ മുത്തുകളെല്ലാം പെറുക്കിയെടുത്ത് സൂക്ഷിച്ച് എടുത്തു വെച്ച്, എന്നിട്ടത് അലമാരിയിൽ തന്നെ എടുത്തു വെച്ച് അലമാരി ഭദ്രമായി അടച്ചു വെച്ചു. അമ്മ ഓടി വന്നു കുഞ്ഞിനോട് ചോദിച്ചു, നീ എന്താ ഇവിടെ ചെയ്തത്? അപ്പൊ കുഞ്ഞു ഉത്തരം പറഞ്ഞു, ഇതാ ഞാനിങ്ങനെ ഈ മുത്തുകൾ കണ്ടു, ഇത് ഞാൻ എടുത്തു വെച്ചു. അപ്പൊ അമ്മ ചോദിക്കുകയാണ്, മകനെ നിനക്ക് കള്ളം പറയായിരുന്നല്ലോ അല്ലേ, കാരണം നിനക്ക് കുറച്ച് ഈ സാധനങ്ങൾ ഈ മുത്തുകൾ എടുത്തു വെക്കായിരുന്നല്ലോ, നിനക്ക് കളിക്കാൻ വേണ്ടിയോ നിന്റെ ആവശ്യത്തിന് വേണ്ടിയോ ഒളിപ്പിച്ചു വെക്കായിരുന്നല്ലോ, നീ എന്തിനാ എന്റെ അടുത്ത് സത്യം പറഞ്ഞത്? അപ്പൊ കുഞ്ഞുത്തരം പറയാണ്, അത് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മ ചോദിക്കുകയാണ്, അത് ആരാണ്? സ്വാഭാവികമായി നമ്മളെല്ലാവരും എന്താ ഉത്തരം പ്രതീക്ഷിക്കുക? അത് ഈശ്വരനാണ് എന്ന്. എന്നാൽ ആ കൊച്ചുകുട്ടി എന്താണ് ഉത്തരം പറഞ്ഞതെന്നറിയണ്ടേ? എന്റെ മനസാക്ഷി എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? സ്വയം സത്യസ്വരൂപമാകാൻ ഞാൻ എന്റെ മനസ്സിൽ നിന്നും ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്നിൽ നിന്നാണ് അത് തുടങ്ങേണ്ടത്. ഏതൊരു കാര്യത്തിനും നമുക്ക് നമ്മുടെ ആന്തരികമായൊരു മനസ്സുണ്ട്. ആ മനസ്സിനുള്ളിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും സത്യമാണ്. അതുകൊണ്ടാണ് ചുറ്റിലും സത്യം കിട്ടാതെ വരുമ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് നോക്കും, ഈശ്വര അങ്ങെങ്കിലും സത്യമല്ലേ? അങ്ങനെ ആ സത്യത്തിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഭക്തി ചെയ്യുന്നത്. ആ ഈശ്വരനെങ്കിലും ഞാൻ വിചാരിച്ചത് നടത്തിത്തരും എന്നാഗ്രഹിക്കുന്നു അല്ലേ? അപ്പം നമുക്കെന്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ സത്യസ്വരൂപം ആയിക്കൂടാ. ചുറ്റിലും നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ലോകത്തിൽ പണ്ട് സത്യം ഉണ്ടായിരുന്നു, സത്യം നിറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ സത്യം കുറഞ്ഞു 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 വരുന്നതായും അസത്യത്തിന്റെ കാലഘട്ടത്തിൽ അസത്യം മനുഷ്യർ ഇഷ്ടപ്പെടുന്നതായും കാണുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യത്തിനെ തിരിച്ചറിയാനുള്ളൊരു സാഹചര്യം മനുഷ്യനുണ്ടാക്കുന്നില്ല. അപ്പൊ നമ്മൾ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. എപ്പോഴും തിരക്കിട്ടോടുന്ന ഒരു മനുഷ്യന്റെ മനസ്സിന് ശാന്തിയില്ല. മനസ്സെപ്പോഴാണോ ശാന്തമാകുന്നത്, അപ്പോഴാണ് അവിടെ നിന്ന് സത്യമായി ജീവിക്കാനുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. അതിനാൽ നമുക്ക് കുറച്ചു നേരം ഒരു ദിവസം ശാന്തമായിരിക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഉള്ളിലെ ആ മനസാക്ഷിയുടെ ശക്തിയെ, ആന്തരിക സത്യത്തെ നമുക്ക് ഉണരാം. അതിനുവേണ്ടി ശ്രമിക്കാം. രാവിലെ നമ്മളുടെ കർമ്മങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്ക് കുറച്ചു നേരം ഏകാന്തമായി ധ്യാനിച്ചുകൂടെ? സ്വയം നമ്മളെ ഒന്ന് അറിയാൻ ശ്രമിച്ചുകൂടെ? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ സത്യത്തിനെ ഉണരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ സുഖം അത് ഏറ്റവും വലുതാണ്. എത്ര തന്നെ ഭൗതിക സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ ഓടിയാലും അതെല്ലാം നശ്വരമാണ്. അതിൽ നിന്നും നമുക്കൊരിക്കലും സത്യമായ സുഖം കിട്ടില്ല, സത്യമായ ആനന്ദം ലഭിക്കില്ല. അതിനാൽ നമ്മുടെ ഉള്ളിൽ നിന്നും ആ സത്യത്തിന്റെ ശക്തിയെ ഉണർന്ന് സത്യമായ സുഖവും ശാന്തിയും നമ്മൾ സ്വയം അനുഭവിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ സ്വയം അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പല പല സാഹചര്യങ്ങളിൽ ആ സത്യം നിറഞ്ഞ പെരുമാറ്റം, അതിലൂടെയുള്ള പ്രേരണ നൽകി നമുക്ക് മറ്റുള്ളവരെയും മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി സത്യം നമുക്ക് തുറന്ന് പറയേണ്ട ആവശ്യകതയുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ സത്യം തുറന്നു പറയാനും പാടില്ല. വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ കൊള്ളാം, സത്യം തുറന്ന് പറയണം, എന്നാൽ മധുരമായേ പറയാവൂ, ശാന്തമായേ പറയാവൂ, സാഹചര്യം നോക്കിയേ പറയാവൂ. സത്യം ഒരു ഡോക്ടർ, ആ ഡോക്ടർ ഒരു ക്യാൻസർ പേഷ്യന്റിനോട് നിങ്ങൾക്ക് ക്യാൻസറാണ് എന്ന് സത്യം തുറന്നു പറഞ്ഞാൽ എങ്ങനെയിരിക്കും? പെട്ടെന്ന് ആ ക്യാൻസർ പേഷ്യന്റിന് ഹാർട്ട് അറ്റാക്ക് വന്നാൽ? അതിനാൽ ആ സത്യം ആ സമയത്ത് ആ പേഷ്യന്റിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ട് അവിടെ ആ സത്യം തുറന്നു പറയരുത്. ആ കുറച്ച് എന്തോ അസുഖമുണ്ട് എന്നല്ലേ പറയാവൂ. അതുപോലെ ഒരു കൊച്ചു കുഞ്ഞ് എത്ര ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യങ്ങൾക്കെല്ലാം സത്യമായ ഉത്തരം പറയാമോ? പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ നമ്മൾ യുക്തിപൂർവം ആ കുട്ടിയെ ആശ്വസിപ്പിക്കും, ആ കുട്ടിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉത്തരം പറയും. അതേപോലെ ഒരു ഡോക്ടർ ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പായിട്ട് രോഗിയുടെ ഷുഗറും പ്രഷറും എല്ലാം നോർമലാക്കാൻ പറയും. അങ്ങനെ ആ ഉചിതമായ സാഹചര്യത്തിലല്ലേ ഓപ്പറേഷൻ നടത്തൂ. അതുപോലെ നമ്മളും സത്യം തുറന്നു പറയുമ്പോൾ സാഹചര്യം നോക്കണം, ഒരാളുടെ മനസ്സിന്റെ അവസ്ഥ നോക്കണം. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സത്യം തുറന്നു പറയാം, പക്ഷെ മധുരമായി. ഇവിടെ നമുക്കറിയാം, നമ്മളുടെ ഈ ബാഹ്യമായി കാണുന്ന എല്ലാ ഭൗതികമായ നേട്ടങ്ങളും അതിലെല്ലാം തന്നെ നശ്വരതയുണ്ട്. എന്നാൽ പല സത്യങ്ങളുണ്ട് നമുക്ക് ചുറ്റിലും. ആ സത്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഉദാഹരണമായി ആധ്യാത്മികത സത്യമാണ്. എന്നാൽ ആധ്യാത്മികത എന്ന സത്യത്തിൽ നിന്നും നമ്മൾ ബോധപൂർവം ഒഴിഞ്ഞു മാറുന്നു. നമ്മുടെ ജീവിതത്തിലെ സത്യത്തെ പരിപൂർണമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് ആധ്യാത്മിക ശക്തിയെയും ഉപയോഗിക്കാം. ആത്മാവ് സത്യമാണ്, പരമാത്മാവ് സത്യമാണ്, പ്രകൃതി സത്യമാണ്, കർമ്മനിയമം സത്യമാണ്. ഈ സത്യങ്ങളും മനസ്സിലാക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഈ സത്യവും നമ്മളുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, നാടിന്റെ അഭിവൃദ്ധി, നാടിന്റെ സമ്പൽ സമൃദ്ധി നിലനിർത്തുന്നതിന്റെ വലിയൊരു ഘടകമാണ്. മനുഷ്യന്റെ ഉള്ളിൽ ഈ സത്യങ്ങളും അറിഞ്ഞിരിക്കണം. അത് അടിസ്ഥാനപരമായ ചില സത്യങ്ങളാണ്. ഈ സത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ മനോബലത്തെ വളർത്തും. ഉദാഹരണമായി, ഞാൻ മരിച്ചുപോകും എന്നുള്ളൊരു സത്യം, ആ സത്യം നമ്മുടെ മനസ്സിനെ ഭയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഭൗതികമായി നോക്കുമ്പോഴാണ് ഞാൻ മരിച്ചു പോകും എന്നൊരു മനുഷ്യൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഞാൻ സ്വയം ആത്മചൈതന്യമാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ, ആൾക്കറിയാൻ ഞാൻ ഒരിക്കലും മരിക്കുന്നില്ല എന്ന്. അതിനാൽ ബാഹ്യമായി നമ്മൾ ഇത്രയും നാൾ കണ്ട പല കാര്യങ്ങളും സത്യമല്ല, എന്നാൽ നമ്മൾ അത് സത്യമായി വിചാരിക്കുന്നു. അപ്പൊ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയാത്തതിനാലാണ്, പല സിദ്ധാന്തങ്ങളും നമ്മൾ ഉൾക്കൊള്ളാത്തതിനാലാണ് നമുക്ക് സത്യമെന്താണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും സാധിക്കാത്തത്. അപ്പൊ സത്യത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്. സത്യം എന്താണെന്ന് സ്വയം പഠിപ്പിക്കുക. എന്നിട്ട് സത്യം എന്റെ മൂലഗുണമാണ്, അത് ഞാൻ ഇഷ്ടപ്പെടുന്നു. ദിവസവും സത്യത്തെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. ഈ സത്യം എന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. മറ്റുള്ള എല്ലാവരുടെ ഉള്ളിലുള്ള സത്യമായ ഗുണങ്ങളെ കാണുക. സർവരുടെ ഉള്ളിലും നല്ലതുണ്ട്, നന്മയുണ്ട്, അതും കാണാൻ ശ്രമിക്കുക. ചുറ്റിലും പ്രകൃതിയിലും നല്ലതിനെ കാണാൻ ശ്രമിക്കുക, അതിലുമുണ്ട് സത്യം. അങ്ങനെ നമ്മൾ സത്യത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ മെല്ലെ മെല്ലെ ഈ ലോകം മുഴുവനും സത്യമായി തീരും. നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യരും പതുക്കെ പതുക്കെ സത്യമുള്ളവരായി മാറും. ശരിയാണ്, ലോകം മുഴുവനും വളരെയധികം പേർ അസത്യത്തിന്റെ പിന്നാലെ പോകുന്നുണ്ടാവാം. പക്ഷെ ഞാൻ അസത്യത്തിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് എന്റെ ഉള്ളിൽ സത്യത്തെ കൊണ്ടുവന്ന് തീർച്ചയായും ഞാൻ മറ്റുള്ളവർക്കൊരു മാതൃകയായി കാണിക്കുന്നതല്ലേ നല്ലത്. അതിനുള്ള ആത്മധൈര്യമാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. അങ്ങനെ സത്യം എന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന ദൃഢസങ്കല്പം എടുത്ത് നമ്മളുടെ ജീവിതത്തിലെ ആദർശമാക്കി അതിനെ മാറ്റി നമുക്ക് ഒരു സത്യയുഗം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കാം. നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് അതിലേക്ക് പ്രവർത്തിക്കാം. ബ്രഹ്മകുമാരീസ് ഇതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതായത്, ഓരോരുത്തരും സത്യസ്വരൂപങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ലോകത്തിൽ സത്യത്തിന്റെ ശക്തി വളരും. അങ്ങനെ ഈ ലോകം കാലക്രമേണ ഒരു പുതിയ യുഗം, സത്യം മാത്രം നിലനിൽക്കുന്ന ഒരു യുഗമായി മാറും. എന്നാൽ അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും വ്യക്തിഗതമായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും വ്യക്തിഗതമായി നമ്മുടെ ഉള്ളിലുള്ള സത്യത്തെ ഉണർത്തി പുറത്ത് കർമ്മത്തിലേക്കും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതിനാൽ നമുക്ക് ഈ ഈശ്വരീയ വിശ്വവിദ്യാലയം പഠിപ്പിക്കുന്നത് സത്യമായ കുറെ അറിവുകളാണ്. ഈ സത്യമായ അറിവുകൾ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് വീണ്ടും ഇനി വരാൻ പോകുന്ന സത്യത്തിലേക്കും വരാൻ സാധിക്കും. നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് അങ്ങനെയുള്ളൊരു സത്യയുഗത്തെ ആഹ്വാനം ചെയ്യാം. ഇനി കുറച്ചു നേരം നമ്മളുടെ മനസ്സിനെ സത്യത്തിന്റെ ആ ഒരു അനുഭൂതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. ഇത്രയും നേരം സത്യത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇനി കുറച്ചു നേരം ആ സത്യം എന്താണെന്ന് നിങ്ങൾ അനുഭവിക്കും. ഞാൻ ആ സത്യമാണ് എന്നുള്ള അനുഭൂതിയിലേക്ക് നിങ്ങൾ ലയിച്ചു ചേരും. കുറച്ചു നേരം നിങ്ങളും ഏകാഗ്രമായിരിക്കും. കണ്ണു തുറന്നോ കണ്ണടച്ചു ഇരിക്കാം. നടുനിവർന്ന് കൈകളും കാലുകളും ചേർത്ത് വെച്ച് സുഖമായിട്ട് സുഖകരമായ ആസനത്തിൽ ഇരിക്കും. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും, മനസ്സിലുരുവിടും, അനുഭവിക്കും. ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക്, മനസ്സിന്റെ അടിത്തട്ടിലേക്ക് സഞ്ചരിക്കും. പുറത്തെ അസത്യമായ അന്തരീക്ഷത്തിന്റെ പ്രഭാവത്തിൽ നിന്നും ഇപ്പോൾ ഞാൻ വളരെ വളരെ ദൂരെയാണ്. ഞാൻ മനസ്സിന്റെ അടിത്തട്ടിലെത്തിച്ചേരും. അവിടെ എന്റെ സത്യസ്വരൂപം ഞാൻ ദർശിക്കുന്നു. സത്യത്തിന്റെ അഗാധമായ ശക്തി എന്നിലുണ്ടെന്ന തിരിച്ചറിവ് എന്നെ അപാരമായ ആനന്ദത്തിലേക്ക് നയിക്കുന്നു. ഞാൻ സത്യസ്വരൂപമാണ്. ആനന്ദത്തിന്റെ സ്വരൂപമാണ് ഞാൻ. എന്റെ ചിന്തകൾ, എന്റെ ഭാവങ്ങൾ, എന്റെ സംസ്കാരം എല്ലാം അടിസ്ഥാനപരമായി സത്യം മാത്രമാണ്. സത്യത്തിന്റെ ശുദ്ധമായ അനുഭൂതിയിലേക്ക് ഞാൻ എന്നെ കൊണ്ടുപോകുന്നു. എനിക്കുള്ളിൽ സത്യത്തിന്റെ അനശ്വര പ്രകാശം നിറയും, ഒരു ദിവ്യപ്രകാശം. അതെനിക്ക് ചുറ്റിലും വ്യാപിച്ചുകൊണ്ടിരിക്കും. അത് മുഴുവൻ ലോകത്തിലേക്ക്, സർവചരാചരങ്ങളിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് വ്യാപിച്ച് ലോകം മുഴുവനും സത്യതയുടെ തരംഗങ്ങൾ നിറയുന്നു. ഒരു ശക്തിശാലിയായ സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. സത്യത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ സ്നേഹിക്കുന്നു. എന്നെന്നും സത്യമായി ജീവിക്കാനുള്ള ദൃഢസങ്കല്പം ഞാൻ എടുക്കുന്നു. ഓം ശാന്തി.